ഇത് SBS റേഡിയോ മലയാളം.
ഒരു ആഘോഷം എന്നതിനപ്പുറം കരുണയുടെയും സ്നേഹത്തിന്റെയുമൊക്കെ സന്ദേശമാണ് ക്രിസ്മസ് നൽകുന്നത്. സ്വന്തം ജീവിതം തന്നെ സന്ദേശമാക്കി മാറ്റിയ ഒട്ടേറെ പേരെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. കരുണയുടെയും സ്നേഹത്തിന്റെയുമൊക്കെ സന്ദേശം ഇത്തരത്തിൽ സ്വന്തം ജീവിതത്തിന്റെ തന്നെ ഭാഗമാക്കി മാറ്റിയ അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് ദയാഭായി. ഒരു ഉത്തരേന്ത്യൻ ഗ്രാമത്തിലെ ആദിവാസികളുടെ ദുരിതജീവിതം കണ്ട് അവരെ സഹായിക്കാനായി അവരിൽ ഒരാളായി മാറിയ മലയാളിയാണ് ദയാഭായി. അതിനിടയിൽ ഉപേക്ഷിച്ചത് സ്വന്തം പേരും കുടുംബവും സുഖജീവിതവും മാത്രമല്ല, കന്യാസ്ത്രീ എന്ന നിലയിലെ തിരുവസ്ത്രം കൂടിയായിരുന്നു. അങ്ങനെയാണ് കൃത്യം 50 വർഷം മുമ്പ്, അതായത് 1965 പാലാ സ്വദേശി മേഴ്സി മാത്യു മധ്യപ്രദേശിലെ ഗോണ്ട് ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ ഒരാളായി മാറിയത്, അവരുടെ ദയാഭായിയായി മാറിയത്. ആദിവാസികളുടെ വസ്ത്രങ്ങൾ മാത്രം ധരിച്ച്, അവരുടെ ഭാഷ സംസാരിച്ച്, അവരുടെ പോരാട്ടങ്ങളിൽ പങ്കാളിയായത്. ആദിവാസികൾക്ക് വേണ്ടി സ്കൂൾ തുടങ്ങാനും അവരെ ചൂഷണത്തിൽ നിന്ന് മോചിപ്പിക്കാനുമുള്ള പോരാട്ടത്തിനിടയിൽ നിരവധി തവണ പോലീസിന്റെയും രാഷ്ട്രീയക്കാരുടെയും ആക്രമണം നേരിട്ടെങ്കിലും അവയെല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെറുത്തുവന്നു. ഒറ്റയ്ക്ക് പാട്ടും കവിതയുമൊക്കെ എഴുതി അവതരിപ്പിച്ചും തെരുവനാടകങ്ങൾ നടത്തിയും ആദിവാസികളെയും ഈ ചെറുത്തുനിൽപ്പ് പഠിപ്പിച്ചു. ഓർഗാനിക് കൃഷി ഒരു ഫാഷനായി മാറുന്നതിനും എത്രയോ കാലം മുമ്പ് ദയാഭായി അത് ജീവിതത്തിലൂടെ തെളിയിച്ചിരുന്നു. മധ്യപ്രദേശിലെ ബറൂളിയിൽ കടുത്ത പാറക്കെട്ടുകൾ നിറഞ്ഞ 2.5 ഏക്കർ തരിശ്ശുഭൂമി ഒറ്റയ്ക്കുള്ള അധ്വാനത്തിലൂടെ ഫലഭൂയിഷ്ഠമാക്കി. അവിടുത്തെ വിഭവങ്ങൾ കൊണ്ട് മാത്രം ഇപ്പോൾ ജീവിക്കുന്നു. ഈ ക്രിസ്മസ് രാവിൽ SBS മലയാളത്തിന്റെ അതിഥിയായി ദയാഭായിയെ ഫോണിൽ വിളിക്കുമ്പോൾ ദയാഭായിയുടെ ജീവിതവും പോരാട്ടവും ക്രിസ്മസ് അനുഭവങ്ങളുമായിരുന്നു ചോദിക്കാനായി ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ ദയാഭായി ചർച്ചയായി മാറിയിരിക്കുന്നത് ഒരു വാർത്തയിലൂടെയാണ്. കഴിഞ്ഞ ദിവസം ദയാഭായിയെ KSRTC ബസ്സിൽ നിന്ന് ഇറക്കിവിട്ടു എന്ന വാർത്ത. ഇതിൽ ദയാഭായിയെ അനുകൂലിച്ച് ഒട്ടേറെ പേർ രംഗത്തെത്തിയപ്പോൾ ദയാഭായി എതിർത്തുകൊണ്ടും ചിലരൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും അതേക്കുറിച്ച് തന്നെ നമുക്ക് ദയാഭായിയോട് ചോദിച്ചു തുടങ്ങാം. നമസ്കാരം ദയാഭായി, ആദ്യം തന്നെ ക്രിസ്മസ് ആശംസകൾ. ദയാഭായി, എന്തായാലും ക്രിസ്മസിനെ കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ അടുത്ത കാലത്തുണ്ടായ വാർത്തകളെ കുറിച്ചാണ്. ആലുവയിൽ വെച്ച് ബസ്സിൽ നിന്ന് KSRTC ബസ്സിൽ നിന്ന് ദയാഭായിയെ ഇറക്കിവിട്ടു എന്നാണ് വാർത്തകൾ വന്നിരിക്കുന്നത്. ദയാഭായി ധരിച്ചിരുന്ന ഈ വസ്ത്രങ്ങൾ, അതായത് ആദിവാസികൾ, ഉത്തരേന്ത്യൻ ആദിവാസികൾ ധരിക്കുന്നത് പോലുള്ള സാധാരണക്കാരുടെ വസ്ത്രങ്ങൾ ധരിച്ച് അങ്ങനെ സഞ്ചരിച്ചപ്പോൾ അതിൽ പുച്ഛം തോന്നിയ ഡ്രൈവറും കണ്ടക്ടറും ചേർന്ന് അപമാനിച്ചിറക്കി വിട്ടു എന്നാണ് വാർത്തകൾ വന്നിരുന്നത്. എന്താണ് അതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്?
ഞാൻ ആ ബസ്സിൽ കയറിയിരിക്കുന്നതിന് മുമ്പ് ഞാൻ പാറട്ടി പോലീസ് സ്റ്റേഷനിലെ SI വിളിച്ചിട്ട് അവിടെ സ്റ്റുഡന്റ് പോലീസിന്റെ ട്രെയിനിങ് പോയിട്ട് അവരായിരുന്നു എന്നെ ആലുവയിലേക്ക് പോകാനായിട്ട് തൃശ്ശൂർ കൊണ്ടുവന്ന് കേൾപ്പിടാൻ വരുന്നത് അവരുടെ വണ്ടിയിൽ. എന്നിട്ട് ബസ്സേല് 200 ഡ്രൈവറുടെ സീറ്റിന്റെ പുറകില്. ഒത്തിരി കഴിഞ്ഞിട്ട് അങ്കമാലി കഴിഞ്ഞപ്പം മുതല് ഞാൻ ഏകദേശം നിഷ്കമനാണ്. ഞാൻ ടിക്കറ്റ് എടുക്കാൻ ഭയങ്കര റഷായിരുന്നു. ഡ്രൈവർ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പുറകിൽ നിന്നോണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബൈപ്പാസ് കഴിഞ്ഞ് ഗാരേജ് സ്റ്റോപ്പ് അങ്ങനെ പറഞ്ഞാണ് ടിക്കറ്റ് എടുക്കുന്നത്. എന്നിട്ട് അങ്കമാലി കഴിഞ്ഞ ആളുകള് ആലുവായിക്കുള്ളവർ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു റഷായതുകൊണ്ട് ഞാൻ വാർത്തയിലോട്ട് പോയേക്കാം, ആലുവായി പിന്നെ 2 സ്റ്റോപ്പല്ലേ ഉള്ളൂ, അങ്ങനെ നിന്നോളാന്ന് പറഞ്ഞ് ഞാൻ ബാഗ് എടുത്ത് എഴുന്നേറ്റ് വെച്ച് ഞാൻ ഡ്രൈവറോട് ചോദിച്ചു ഗാരേജ് സ്റ്റോപ്പ് എവിടെയാന്ന്. അയാൾ ഇങ്ങനെ കൈ പൊക്കിക്കൊണ്ട് അതൊത്തിരി ദൂരെയാണ് ഒരു കോൾഡ് ആറ്റിറ്റ്യൂഡിൽ പറഞ്ഞു തരാം. അത് റൂഡും കൂടെ അതേസമയം അതിനു മുമ്പ് ഒരുപാട് പേര് അയാളോട് ഓരോ കൂട്ടം ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ടെന്നിട്ടാണ് ഇറങ്ങുന്നത്. അവരോടൊക്കെ മാന്യമായിട്ടാ സംസാരിച്ചത്. എന്നിട്ട് ഞാൻ ആ സമയത്ത് ഡ്രൈവറും ഓടുന്നു. അപ്പൊ അല്ല കണ്ടക്ടറോട് ഞാൻ ചോദിച്ചു ഗാരേജ് സ്റ്റോപ്പ് എവിടെയാ. അപ്പൊ അയാള് പറഞ്ഞു ഞാനല്ലേ നിനക്ക് 51 രൂപയുടെ ആലുവ ടിക്കറ്റ് തന്നു. അപ്പോഴെനിക്ക് അങ്ങ് പറഞ്ഞു എനിക്ക് തന്നെ അങ്ങ് പ്രയാസം. അതെങ്ങനെയാ, ഞാൻ ആ ടിക്കറ്റ് നോക്കിയില്ല, അതെന്റെ വലിയ തെറ്റ. അതാ എനിക്ക് ആദ്യം പ്രശ്നം തോന്നിയത്. പിന്നെ ഇയാള് ഞാൻ പറഞ്ഞു ഞാൻ ഗാരേജ് ടിക്കറ്റ് നിങ്ങളല്ലേ ബൈപ്പാസ് എന്ന് പറഞ്ഞ ടിക്കറ്റ്. ഞാൻ പറഞ്ഞു ആലുവ ബൈപ്പാസ് കഴിഞ്ഞ ഗാരേജ് എന്ന് പറഞ്ഞു. അതെ ചെറിയ ഇച്ചിരി പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ വയസ്സൊന്നും നോക്കിയല്ലോ കേട്ടോ അയാള് പലതവണ പറഞ്ഞു. പിന്നെ ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ അവിടെ അടുത്ത് വരെ വന്നു. അപ്പൊ അയാള് കഥ കടച്ചു. അപ്പൊ ആരോ പറഞ്ഞു ഇറങ്ങാനാണ് ഇറക്കൂടെ. അന്നേരം പറഞ്ഞു അത് അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു അതെ, ഇതൊന്നും എന്നോട് പറയരുത്, ഞാനൊരു മനുഷ്യ. അത് കഴിഞ്ഞ് വെച്ചിട്ട് പിന്നെ ആള് തുറന്ന് ഞാൻ ഇറങ്ങി. അപ്പൊ പോടി മൂടിയെന്ന് ഉറച്ച് ഷൗട്ട് ചെയ്ത് അത് വളരെ വളർന്ന രീതിയിൽ, എന്നിട്ട് റോഡിൽ നിന്നവരൊക്കെ അങ്ങ് അത്ഭുതപ്പെട്ട് നോക്ക, എന്താ ഇത്, എന്താ പ്രശ്നം, അവരെന്നോട് ചോദിക്കുന്ന എവിടെ പോവാനാണെന്ന്. എനിക്ക് കരച്ചിലൊക്കെ വരുന്നോണ്ട് ഞാൻ മിണ്ടി.
ഓക്കെ, അതിൽ ദയാഭായി കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഈ വാർത്ത വന്നതിന് ശേഷം വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു റേഡിയോ സ്റ്റേഷനിൽ, ഒരു FM റേഡിയോ സ്റ്റേഷനിൽ നടന്ന ചർച്ചയിൽ ഈ ബസ്സിലുണ്ടായിരുന്ന മറ്റൊരു വ്യക്തി, ദൃക്സാക്ഷി എന്ന് പറഞ്ഞ് ഒരു വ്യക്തി സംസാരിക്കുന്നുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് ദയാഭായിയാണ് യഥാർത്ഥത്തിൽ ഈ ബസ്സിലെ കണ്ടക്ടറെയും ഡ്രൈവറെയും മോശം വാക്കുകൾ ഉപയോഗിച്ച് അപമാനിച്ചത്, അവരോട് കയർത്ത് സംസാരിച്ചത് എന്നുള്ളതാണ്. അവർ മാന്യമായാണ് തിരിച്ച് പെരുമാറിയത് എന്നാണ് ഈ ദൃക്സാക്ഷി പറയുന്നത്. സത്യത്തിൽ ഇങ്ങനെയാണോ സംഭവിച്ചത്?
ഇല്ലില്ല, ഞാൻ അയാളോട് പറഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ എനിക്ക് സങ്കടമാവുന്ന ദേഷ്യവും സൗഹൃദമൊന്നുമല്ല. ഞാനിങ്ങനെ പറഞ്ഞിട്ട് അതോ അയാൾ എന്നോട് പറയുന്നത്, ഞാനല്ലേ നിനക്ക്, ഞാൻ ഈ വഴി ചോദിക്കുമ്പോ ഞാനല്ലേ നിനക്ക് 51 രൂപയുടെ ആള് വർദ്ധിച്ചിട്ടാണോ എന്ന് ചോദിക്കും. 1.5 മണിക്കൂർ കഴിഞ്ഞ് ഇത്ര ആളിന്റെ ഇടയ്ക്ക്, അപ്പൊ അത്രയും കൃത്യമായി നോട്ട് പറയും. അപ്പൊ മനസ്സിൽ ഇതെല്ലാം കൂടെ വരുന്നത്. അതുമ്പോ അയാൾ അങ്ങനെ പറഞ്ഞാണ്. അപ്പൊ നിനക്കെന്ന്,
ഇത് ഇത്തരത്തിലുള്ളൊരു അനുഭവം ആദ്യമായിട്ടാണോ കേരളത്തിൽ ഉണ്ടാകുന്നത്? അതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ദയാഭായി എപ്പോഴും ഞാൻ
കണ്ടിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞ, ബസ്സിൽ എപ്പോഴും മോശമായിട്ടുള്ള ഇതുണ്ട്. പിന്നെ ഇപ്പം കുറച്ചൊക്കെ ഫേസ് തിരിച്ചറിയുന്നതുകൊണ്ട് ചിലപ്പോ ഒരു സ്മരണ വല്ലപ്പെട്ടല്ലേ, ഇറങ്ങതല്ലേ, കേറുന്നല്ലേ, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്.
അല്ല, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ദയാഭായി ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ തന്നെയാണോ ഇതിന്റെ കാരണം?
ഞാനൊരു നാളെന്താ കാര്യം കണ്ടോ ഒരു കോളം കിട്ടത്, അത് വളരെ ക്ലിയർ ആണ്. പക്ഷെ അതിന്റെ പേരിൽ ഞാൻ എന്ത് രൂപം മാറ്റാനും പോകുന്നില്ല.
ദയാഭായി എവിടെ പറഞ്ഞത് വായിച്ചിട്ടുണ്ട്, കേരളത്തിൽ മാത്രമാണ് ഇത്രയും മോശം, മറ്റെങ്ങും ഇത്രയും, മറ്റൊരു സംസ്ഥാനത്ത് ഇത്രയും മോശമായ അനുഭവം.
ഇങ്ങനത്തെ ഡിസ്ക്രിമിനേഷൻ കേരളത്തിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ.
ഓക്കെ, എന്തായാലും ഇപ്പോൾ ഇനിയിപ്പോൾ അതിൽ നമുക്ക് എന്തായാലും ക്രിസ്മസിലേക്ക് തന്നെ പോകാം. ക്രിസ്മസ് രാവിലാണല്ലോ നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ദയാഭായിയുടെ ക്രിസ്മസ് ഓർമ്മകൾ എന്താണ്? എന്താണ് ദയാഭായിക്ക് ക്രിസ്മസ്? ഞാൻ കേട്ടിട്ടുള്ളത് ഇതുപോലൊരു ക്രിസ്മസ് രാവിലാണ് കോൺവെന്റിലെ പഠനം, അല്ലെങ്കിൽ കന്യാസ്ത്രീയാകാൻ പോയ ദയാഭായി അത് ഉപേക്ഷിച്ച് ആദിവാസികൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് എന്ന കാര്യം ഞാൻ വായിച്ചിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചത്? എന്താണ് ക്രിസ്മസിന്റെ ഓർമ്മയുള്ളത്?
കോൺവെന്റിലെ ആദ്യത്തെ ക്രിസ്മസ് തന്നെ ഞാൻ കോൺവെന്റിൽ നിന്ന് ഇറങ്ങാൻ പ്ലാൻ ഇട്ടു. കാരണം ഞങ്ങളുടേത് വളരെ കംഫർട്ടബിൾ, ലാവിഷ് ആയിട്ടുള്ള, ലാവിഷ് എന്ന് പറയത്തില്ല, നന്നായിട്ട് ഇങ്ങനെ ഒരു വെസ്റ്റേൺ സ്റ്റാൻഡേർഡിൽ കഴിഞ്ഞ ഒരു കോൺവെന്റ് ആയിരുന്നു. പക്ഷെ ചുറ്റോട് ചുറ്റും ആദിവാസികളും പാവപ്പെട്ടവരും ഒക്കെ ഉണ്ട്. പണി ചെയ്യുന്നവരും പിന്നെ ഗാർഡനറും കുക്കും ഒക്കെ ആദിവാസികളാണ്. അപ്പൊ അവരും ഞങ്ങളും തമ്മിൽ ഒരു വലിയ ഗ്യാപ്പ്. പക്ഷെ ക്രിസ്മസിന്റെ തലേ ദിവസം ഒത്തിരി ദൂരം നടന്ന് പാണ്ടക്കെട്ടുമായിട്ട് അല്പം തുണിയും ഇട്ട് വന്ന് ഇവിടെ തീൻ കെട്ടിച്ചിരിക്കുന്ന ഒരു കൂട്ടറെ കണ്ടപ്പോ എനിക്കകത്തിരിക്കാൻ ഒരു വിധത്തിലും പറ്റിയായിരുന്നു. ഞാൻ ആദ്യം പോലെ എന്റെ മിസ്ട്രസിനോട് പറയുമായിരുന്നു, എനിക്ക് വൊക്കേഷനില്ല, ഐ ഹാവ് നോ വൊക്കേഷൻ, ഇതല്ല എന്റെ പ്ലേസ് എന്ന്. പക്ഷെ അന്ന് രാത്രിയിൽ എനിക്ക് കിടക്കാൻ പോകാൻ ഒരു വിധത്തിലും ഇയാളായിരുന്നു. 2 മണിക്കൂറേ ഉള്ളൂ പാതിര കുർബാനയ്ക്ക് മുമ്പ്. എന്നാലും ഞാൻ പാതിരയ്ക്ക് തന്നെ ചെന്ന് അതിന് മുമ്പ് തന്നെ എന്ന് പറഞ്ഞ് സിസ്റ്ററായി കൊണ്ടുപോകും. ഇപ്പം ഞാൻ അവരുടെ കൂടെ പോയിരുന്നോളാം. ഒരു പക്ഷേ രാവിലെ അവർ പോകുമ്പോൾ അവരുടെ കൂടെ പോകും. അപ്പൊ എന്റെ വഴി കണ്ടുപിടിക്കുമായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ ഇറങ്ങിയപ്പം മുതല് ഞാൻ ക്രിസ്മസിനെ കാണുന്ന ദൈവികത്വവും മനുഷ്യത്വവും കൂടെയുള്ള ജീവി ചേരലും മനുഷ്യന് വേണ്ടിയിട്ട് ഏറ്റവും താഴ്ന്ന ജീവിക്കാനും ജനിക്കാനും ഒരു സ്ഥലം പോലും ഇല്ലാതെ ജനിച്ച് അതുപോലെ താഴെ ജീവിച്ച ഒരാളെന്ന് പറയുമ്പോൾ ക്രിസ്മസ് എന്ന് പറയുന്നത് എനിക്ക് ഇന്നത്തെ നമ്മുടെ മെറ്റീരിയൽ കൈൻഡ് ഓഫ് സെലിബ്രേഷൻ. ഞാൻ ആ കോൺവെന്റ് വിട്ടത്തിന് അങ്ങനത്തെ ആഘോഷത്തിൽ കൂടിയിട്ടില്ല ഒരിക്കലും. ദാറ്റ്സ് നോട്ട് ക്രിസ്മസ് ഫോർ മീ.
ഇപ്പോഴും ക്രിസ്മസ് ആഘോഷിക്കാറില്ല?
ഇല്ല, ആ രീതിയിലില്ല. ക്രിസ്മസിന്റെ അർത്ഥം ജീവിക്കാന്, അതായത് ഒരു കൊല്ലം ഭോപ്പാൽ ഗ്യാസ്ട്രാ ജില്ലയിലുള്ള ക്യാമ്പിലായിരുന്നു അവരുടെ ഇടയ്ക്ക്. അവിടെ യാതൊരു മെറ്റീരിയൽ ആഘോഷവുമില്ല. അവർക്ക് പ്രതീക്ഷയും ഹോപ്പും ഒക്കെ കൊടുക്കാൻ, അവരുടെ ഒപ്പം സേവനം ചെയ്യാൻ, ഇങ്ങനെ ഓരോ കൊല്ലം ഓരോന്ന് കണ്ടുപിടിച്ച്. ഇനി ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് സൈലൻസ് ആയിട്ട് ഭക്ഷണം പോലും പലപ്പോഴും വേണ്ടാന്ന് വെച്ചും ഫാസ്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ക്രിസ്മസ്. എനിക്ക് ഒരുവിധത്തിലും നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷനോട് തരാൻ പറ്റിയത്. എന്റെയൊക്കെ നാളിലെ വീട്ടിലൊന്നും ഇങ്ങനത്തെ മെറ്റീരിയൽ സെലിബ്രേഷൻ ഒന്നും വലിയ അധികം ഇല്ല. കുറച്ചൊക്കെ സ്പിരിച്വൽ ആയിരുന്നു. ഉണ്ണീശോയ്ക്ക് വേണ്ടിട്ട് പുൽക്കൂട് ഉണ്ടാക്കാൻ, അതുണ്ടാക്കാൻ, ഇതുണ്ടാക്കാനൊക്കെ കുറെയൊക്കെ സുഹൃതങ്ങൾ ചെയ്യുക ഓരോ ദിവസം ഓരോന്ന്. ആ പിന്നെ ലാസ്റ്റ് ഡേയിൽ ഒരു ചെറിയ എക്സ്ട്രാ ഡിഫറെന്റ് ഭക്ഷണവും പലഹാരങ്ങളും ഇതൊക്കെ അല്ലാതെ അതിലപ്പുറത്തൊന്നും ഇല്ല. ഇന്നിപ്പം ഒരുപാട് മാറിയില്ല ഈ കാരോൾസിന്. അതിനൊക്കെ എന്നെ ആളുകൾ വിളിച്ചാൽ ഐ വോണ്ട് ഗോ ബിക്കോസ് ഐ കാൻ്റ് ഡു തിങ്ക് ഓഫ് ക്രിസ്മസ് ലൈക് ദാറ്റ്.
ഓക്കെ ദയാഭായ്, എന്തായാലും എപ്പോഴും ദയാഭായിയെ കുറിച്ച് വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും എല്ലാം തോന്നുന്നൊരു സംശയമുണ്ട്. അത് ഇത്തരത്തിൽ ആദിമവർഗക്കാർ ആദിവാസികൾക്കിടയിൽ ജീവിക്കുന്നുണ്ട്. അവരുടെ വസ്ത്രങ്ങൾ ധരിച്ച് അവരിൽ ഒരാളായി അവരുടെ ഭാഷ സംസാരിച്ച് അവരുടെ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ദയാഭായി എന്ന് പറയുന്ന വ്യക്തി രണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ള ആളാണ്. നിയമത്തിലും അതുപോലെ തന്നെ സോഷ്യൽ വർക്കിലും വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഒട്ടേറെ ഭാഷകൾ സംസാരിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ്. ഒരു പക്ഷേ ദയാഭായിക്ക് വേണമെങ്കിൽ ഒരു കോർപ്പറേറ്റ് ലോകത്തിന് അല്ലെങ്കിൽ ഒരു വലിയ ഒരു NGOയുടെയോ തലവനായി അല്ലെങ്കിൽ അതിൽ പ്രവർത്തിച്ചുകൊണ്ട് നല്ല ഒരു ശമ്പളം നേടി സുഖമായി ജീവിക്കാമായിരുന്നു. അതെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു. ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ദയാഭായിക്ക് തോന്നിയിട്ടില്ല, എനിക്ക് ഇത്തരത്തിൽ വരേണ്ടിയിരുന്നില്ല, നല്ലൊരു ജീവിതത്തിലേക്ക് എനിക്കും പോകാമായിരുന്നു, കുടുംബവും എല്ലാമായുള്ള നല്ലൊരു ജീവിതത്തിലേക്ക് പോകാമായിരുന്നു എന്ന് ഒരിക്കൽ പോലും ഒരു നഷ്ടബോധം തോന്നിയിട്ടില്ലേ?
അയ്യേ, ഒരിക്കലുമില്ല. അവരുടേതൊക്കെ എന്നാ ജീവിതമാണ് ഞാൻ ഓർക്കുന്നത്. ഞാൻ നന്നായിയാ ജീവിക്കുന്നത്. ജീവിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നന്നായിട്ടാണ് ജീവിക്കാൻ. ഞാൻ എന്നോട് ഇവരുടെ വോട്ട് യു ഡൂ എന്ന് പറഞ്ഞാൽ ഐ നോ ഡൂ ബട്ട് ഐ ലിവ്. ലിവ് മീൻസ് അതൊരു ഇന്റൻസ് ലൈഫ്, സിൻസിയർലി പ്രസന്റിങ്, റെസ്പോണ്ടിങ്, റിയാക്ടിങ്, ഇവിടുത്തെ എല്ലാ ഇതിലും എല്ലായുമായിട്ട് ജീവിക്കുക എന്നുള്ള. ഈ കേരളത്തിലൊക്കെ ഒരുപാട് പേര് ജീവിക്കുന്നില്ല, ജീവശാപം പോലെ അവിടെ കഴിഞ്ഞുകൂടുന്നു എന്നേയുള്ളൂ.
പക്ഷേ ദയാഭായിയെ പോലത്തെ ഒരു വ്യക്തി വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് മാറ്റം ഉണ്ടാക്കാൻ കഴിയും? ഇപ്പോ ദയാഭായി പറയുന്ന ഒരു ആശയമുണ്ട്, ഒരു ഐഡിയോളജിക്കൽ, ഒരു ആശയപരമായിട്ടുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു ലോകമുണ്ട്. അതിലേക്ക് എത്തിച്ചേരാൻ ദയാഭായിയെ പോലത്തെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തികൾ മാത്രം വിചാരിച്ചാൽ നടക്കുമോ?
അത് ഞാൻ അങ്ങനെ ലോകം മുഴുവൻ നന്നാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ പറ്റും. ഒരു ഗാന്ധി ഉദ്ദേശിച്ചിട്ട് നടന്നില്ലേ? ഈ വലിയ ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് പറഞ്ഞു വിട്ട് സ്വദേശി ഇതിലേക്ക്. പക്ഷേ വെളുത്ത ഇംഗ്ലീഷുകാരെ പറഞ്ഞു വിട്ടുള്ളൂ. കറുത്ത ഇംഗ്ലീഷുകാർ ഇപ്പോഴും അതേ രീതിയിലാണ് നാട് പോയിക്കൊണ്ടിരിക്കുന്നത്, ഒന്നുകൂടെ വഷളായിട്ട്. അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ നന്നാക്കാനും മറ്റുള്ളവരെ ശരിയാക്കാനും ഒന്നുമല്ല. എന്റെ ജീവിതം എനിക്ക് ബോധ്യമായ രീതിയിൽ ജീവിക്കുക. പിന്നെ ഒരുപാട് വായിച്ചു ഈ ഗാന്ധിയുടേതും നമ്മുടെ ഇന്ത്യയുടെ പ്രിയാമ്പിൾ, കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളും ബൈബിളിലെ ചിലതും ഒക്കെ കേട്ടച്ച് ഇപ്പൊ അമേരിക്കയ്ക്ക് പോയപ്പം അമീഷ് കമ്മ്യൂണിറ്റിയും കൂടെ കണ്ടേച്ച് എനിക്ക് വളരെ ബോധ്യം. അതിനു മുമ്പ് എപ്പോഴും പറയുകൊണ്ടായിരുന്നല്ലോ എല്ലാവരും പറയും ഇത് സാധിക്കല. വളരെ ബോധ്യമാണ്. നല്ല നല്ല ബന്ധങ്ങളോടുകൂടി സമത്വമായിട്ടും ലാളിത്യത്തോടുകൂടിയും ജീവിക്കാവുന്ന.
ഓക്കെ, എന്തായാലും ഇപ്പോൾ ഏറെ നാളുകളായി, 50 വർഷമായി ആദിവാസികൾക്കൊപ്പം ദയാഭായി ഇങ്ങനെ ജീവിക്കുന്നു. അവർക്ക് വേണ്ടി ജീവിക്കുന്നു. ഒരുപാട് കഷ്ടപ്പാടുകൾ, ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചു അവർക്ക് വേണ്ടി. അവർക്ക് വേണ്ടി എന്ന് പറയുന്നില്ല, ദയാഭായി സ്വന്തം എടുത്ത തീരുമാനമാണ്. പക്ഷേ എന്താണ് ദയാഭായിയുടെ ഒരു ലക്ഷ്യം?
ലക്ഷ്യം ഞാൻ പറയുന്നില്ലേ, എപ്പോഴും ഇതേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ബോധ്യമായ രീതിയിൽ ജീവിക്കുക. അവിടെ കംപ്രമൈസിന് ഞാൻ തയ്യാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി സ്ഥലവും എല്ലാം മാറി 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 ഇങ്ങനെ നടന്നത്. പക്ഷെ ഇപ്പൊ എന്റെ ലക്ഷ്യം എവിടെയായിരുന്നാലും ഇങ്ങനെയൊരു നല്ല ഹ്യൂമൻ കമ്മ്യൂണിറ്റി, പ്രകൃതിയെ ദ്രോഹിക്കാതെ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുകൊണ്ട് മനുഷ്യരും ഈ വിടവുകളും അതിർത്തി ഇല്ലാതെ, മതം, ജാതി, ക്ലാസ് ഇതൊന്നും ഇല്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് ഷെയർ ചെയ്ത് പരസ്പരം സഹായിച്ച് ജീവിക്കാവുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് എവിടെയെങ്കിലും ഒന്ന് ജീവിച്ച് കാണുക, അതുമാത്രം ഞാൻ സാധിച്ചിട്ടില്ല ഇതുവരെ.
തീർച്ചയായും, എന്തായാലും ഈ ഒരു ക്രിസ്മസ് രാവിൽ വലിയൊരു സന്ദേശമാണ് മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുന്നത്. അത്രയും വലിയൊരു ലക്ഷ്യമാണ് ദയാഭായി പറയുന്നത്. ദയാഭായി ക്രിസ്മസ് ആഘോഷിക്കുന്നില്ലായിരിക്കും, എങ്കിൽ പോലും ക്രിസ്മസ് രാവിൽ ആഘോഷിക്കുന്നവർക്ക് പോലും ഒരു വലിയൊരു സന്ദേശം നൽകാൻ കഴിയുന്നുണ്ട്. എന്തായാലും SBS മലയാളം റേഡിയോയിലൂടെ ഓസ്ട്രേലിയൻ മലയാളികളോട് ഈ ക്രിസ്മസ് രാവിൽ സംസാരിച്ചതിന് വളരെയധികം നന്ദി ദയാഭായി.
താങ്ക് യു. ഞാൻ ക്രിസ്മസ് ആഘോഷിക്കുന്നില്ല എന്ന് പറഞ്ഞു, ശരി, മെറ്റീരിയലി ആഘോഷിക്കുന്നില്ല, ബട്ട് ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ. ദ സ്പിരിറ്റ് ഓഫ് ക്രിസ്മസ് ജീവിക്കുക എന്ന് പറയാം, എനിക്കതാ ആഘോഷം.
തീർച്ചയായും.
താങ്ക് യു സോ മച്ച്.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.